പ്രവാസി റിസാല, ഓഗസ്റ്റ് 2020. ലേഖനം: വെർച്വൽ ഭ്രാന്ത് ഭേദപ്പെടുത്താം. എഴുതിയത് ഷമീർ പി ടി, വായിക്കുന്നത് മുജീബ് തുവക്കാട്. 1990 കാലഘട്ടങ്ങളിൽ ദൂരദർശനിൽ ബുധനാഴ്ചകളിൽ പ്രദർശിപ്പിച്ചു പോന്നിരുന്ന മൗഗ്ലി അനിമേഷൻ സീരീസിൻ്റെ കടുത്ത ഇഷ്ടക്കാരനായിരുന്നു ഞാൻ. ടെലിവിഷൻ സെറ്റ് വീടുകളിൽ നന്നേ കുറവായിരുന്ന കാലഘട്ടത്തിൽ 1 കിലോമീറ്റർ നടന്ന് സുഹൃത്തിൻ്റെ വീട്ടിൽ പോയായിരുന്നു മൗഗ്ലി ആസ്വദിച്ചിരുന്നത്. കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും പ്രിയപ്പെട്ട ഇതുപോലുള്ള എൻ്റർടൈൻമെൻറ്റ് ആസ്വദിക്കാനുള്ള സാധ്യതകൾ അന്ന് അമ്പേ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കുട്ടികളിൽ ഭൂരിഭാഗവും അവരുടെ ഒഴിവ് സമയങ്ങൾ കായികമായ കളികൾക്കായാണ് മാറ്റിവെച്ചിരുന്നത്. ഫുട്ബോളും ക്രിക്കറ്റും ചട്ടിപ്പന്തും കുറ്റിയും കോലുമെല്ലാം ഇഷ്ടവിനോദങ്ങളായിരുന്നു. വിനോദങ്ങളിൽ കൂടുതലും കായികമായതിനാൽ ഒടിവും ചതവും മുറിവും കുട്ടികളിൽ സർവ്വസാധാരണവുമായിരുന്നു. തൻ്റെ മക്കൾ ഏതു സമയവും കളിയാണെന്ന് പരിതപിക്കുന്ന മാതാപിതാക്കൾ വളരെ കുറവായിരുന്നു. ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ പരാതി നേരം മറിച്ചാണ്. മകന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല, മുഴുസമയവും മൊബൈലിൽ നോക്കിയിരിപ്പാണോ, കുട്ടികളുമായി കൂട്ടുകൂടുന്നില്ല, എപ്പോഴും ചടഞ്ഞിരിക്കുന്ന പ്രകൃതമാണ് എന്നൊക്കെയാണ്. ഇതിനേക്കാൾ ആശങ്കയായി കാണാവുന്നവയാണ് കുട്ടികളിലെ വിഷാദ രോഗവും അക്രമാസക്തമായ സ്വഭാവ രീതിയും ദേഷ്യവും വാശിയും. ടൈംപാസിനായി മൊബൈൽ ഗെയിം തുടങ്ങുന്ന കുട്ടികൾ പിന്നീട് അതിന് അടിമപ്പെടുന്ന വാർത്തകൾ അനവധിയാണല്ലോ. മൊബൈൽ ഗെയിമുകൾക്ക് അടിപ്പെടുന്ന ഭൂരിഭാഗം പേരിലും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത്. ഗെയിമിലൂടെ പരിചിതമാകുന്ന ആക്ഷൻ രംഗങ്ങൾ, വയലൻസ് രംഗങ്ങൾ കുഞ്ഞു മനസ്സുകളെ സ്വാധീനിക്കുകയും വിഷാദം, ഉത്കണ്ഠ, അക്രമാസക്തി തുടങ്ങി ദൂഷ്യഫലങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ സമയം സ്ക്രീനിൽ ചെലവഴിക്കുന്നതിനാൽ കണ്ണുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പുറമെ ഉറക്കമില്ലായ്മ, അമിതവണ്ണം തുടങ്ങിയവയും വലിയ പ്രതിസന്ധികളാണ്. ഓൺലൈൻ അല്ലെങ്കിൽ മൊബൈൽ ഗെയിമുകളിൽ നല്ലൊരു ശതമാനവും വയലൻസ് സ്വഭാവമുള്ളതായിരിക്കുകയും കുട്ടികൾ അതിന് അടിമപ്പെടുകയും ചെയ്യുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഇന്നത്തെ കുടുംബങ്ങൾ നേരിടുന്നത്. ശത്രുപക്ഷത്തുള്ള സാങ്കല്പിക കഥാപാത്രങ്ങളെ അരിഞ്ഞും വെടിവെച്ചും പരാജയപ്പെടുത്തുമ്പോൾ അവ കുട്ടി മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ ചെറുതല്ല. ഗെയിമുകളിൽ നായകനായും പ്രതിനായകനായും സ്വയം കഥാപാത്രങ്ങളായി മാറുമ്പോൾ ഇത്തരം ആക്രമണ ത്വര ജീവിത ഭാഗമാകാനുള്ള അവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ന്യൂജൻ കുട്ടികളിൽ മാതാപിതാക്കൾ ആദ്യമായി കാണുന്ന മൊബൈൽ മാനിയ വലിയൊരു ഭീതിയിലായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. എൻ്റർടൈൻമെൻറ്റ് സാധ്യതകൾ കിലോമീറ്ററുകൾ വകഞ്ഞു മാറ്റി വിരൽത്തുമ്പിലേക്ക് എത്തിയപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന അപകട സാധ്യതകൾ അനവധിയാണെന്നത് കണ്ടും കേട്ടും അനുഭവിച്ചും വരുന്നവരാണ് നമ്മൾ. കൗൺസിലിംഗ് സെൻറ്ററുകൾക്ക് വളമാക്കാൻ അനുവദിക്കാതെ നമുക്ക് പരിഹാര ക്രിയകൾ ചെയ്യേണ്ടതുണ്ട്. 80കളിലെയും 90കളിലെയും ജനറേഷനോ വഴിതെറ്റാനുള്ള സാഹചര്യങ്ങളേക്കാൾ പല മടങ്ങ് കൂടുതലായിരിക്കും പുതിയ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്രലോഭനങ്ങൾ തരണം ചെയ്തു ജീവിത വിജയം കൈവരിക്കാൻ കഠിനമാവും. നമ്മുടെ ജനറേഷൻ അനുഭവിച്ച ജീവിച്ച സാഹചര്യമല്ലല്ലോ നമ്മുടെ കുട്ടികളുടെ നിലവിലെ ജീവിത സാഹചര്യം. ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കാണുവാനും മറ്റു എൻ്റർടൈൻമെൻ്റ് ആസ്വദിക്കാനും കിലോമീറ്ററുകൾ താണ്ടി പോവേണ്ടതില്ല. ബർത്ത്ഡേ ഗിഫ്റ്റായി രക്ഷിതാക്കളെ സമ്മാനിച്ച 5G ഫോണിൽ വിരൽ അമർത്തുകയേ വേണ്ടു. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അവസരോചിതം ചൂഷണം ചെയ്തു അവയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ തയ്യാറായാൽ മൊബൈൽ മാനിയക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. കൊറോണ കാലത്ത് സ്കൂളുകളും മദ്രസകളും ഉൾപ്പെടെയുള്ള നിരവധി വിഭാഗങ്ങൾ ഓൺലൈൻ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ മൊബൈലും ടാബും ലാപ്ടോപ്പും നമ്മുടെ കുട്ടികൾക്ക് നിഷേധിക്കുന്നത് വലിയ അബദ്ധമാകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. പുതിയ സാധ്യതകളെ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തി ടെക്നോളജിയെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ഉചിതമായ രീതി. തുടക്കം ഗൃഹനാഥനിൽ നിന്നോ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം പരാതിപ്പെടുന്ന രക്ഷകർത്താക്കരിലേക്കാണ് ചൂണ്ടുവിരൽ ആദ്യം നീളേണ്ടത്. രക്ഷിതാക്കൾ സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമാവുകയും എന്നാൽ മക്കൾക്കത് നിഷേധിക്കുകയും ചെയ്യുന്ന കാര്യം സങ്കല്പിച്ചു നോക്കൂ. വീട്ടിലെ മുതിർന്നയാളുകളിലെ മൊബൈൽ ഉപയോഗം കുരുന്നിലെ കണ്ടുവരുന്നവരാണ് കുട്ടികൾ. ഗാഡ്ജറ്റുകളോടുള്ള താല്പര്യം, അതിൻ്റെ ഉപയോഗമൊക്കെ പഠിക്കുന്നതും കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിഹാര ക്രിയകളുടെ തുടക്കവും മുതിർന്നവരിൽ നിന്നാകുന്നത് തന്നെയാണ് ഉചിതം. നമ്മളെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. നമ്മളെ സ്വാധീനിക്കുന്നത് അവരെയും സ്വാധീനിക്കും. കുട്ടികളെ സ്റ്റഡി റൂമിലേക്ക് തള്ളിവിട്ട് മൊബൈലിൽ മുഴുകുന്ന രക്ഷിതാക്കൾക്കാണ് കൗൺസിലിങ്ങിൻ്റെ ആദ്യ പാഠങ്ങൾ നൽകേണ്ടത്. ടൈം പാസിനുള്ള ഉപയോഗം മാറ്റി മൊബൈൽ അത്യാവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കാൻ കുടുംബാംഗങ്ങൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാൻ മനഃപൂർവ്വമായ ഇടപെടൽ ഇനിയും നടത്തിയില്ലെങ്കിൽ എപ്പോഴാണ് നാം അതിന് തയ്യാറാവുക? ഓരോ ദിവസവും നാം എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നു എന്നറിയാൻ മൊബൈൽ യൂസേജ് മോണിറ്ററിംഗ് ആപ്പ് പുതിയ മൊബൈൽ ടാബുകളിൽ ലഭ്യമാണ്. ഇത്തരം അപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് മൊബൈൽ ഉപയോഗം കുറയ്ക്കാനുള്ള ശ്രമം കുടുംബാംഗങ്ങളിൽ നടപ്പിലാക്കാവുന്നതാണ്. ഇതിനു പുറമെ മൊബൈൽ ടാബ്ലറ്റുകൾ ലഭ്യമാകുന്ന പാരൻറ്റിംഗ് കൺട്രോൾ പോലുള്ള ഫീച്ചറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് മോണിറ്റർ ചെയ്യുക എന്നത് ശ്രമകരമാണെങ്കിലും ഉപകാരപ്രദമാണ്. കുട്ടികളിലെ ഉപയോഗം കുട്ടികൾക്ക് രസകരവും ആനന്ദകരവും പഠനാർഹവുമായ ആപ്പുകൾ, ആക്ടിവിറ്റികൾ തുടങ്ങിയവയിൽ അവരെ കൂടുതൽ എൻഗേജ് ആക്കുന്നത് നല്ല പരീക്ഷണമാകും. യൂട്യൂബ് പോലുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് ആപ്ലിക്കേഷനിൽ ബുദ്ധിവികാസനത്തിനാവശ്യമായ റിഡിൽസ്, പസിൽസ് തുടങ്ങിയവയിൽ താൽപ്പര്യം ജനിപ്പിക്കാൻ മനഃപൂർവമായ ഇടപെടൽ നമ്മൾ ആരും നടത്തുന്നില്ല എന്നത് ഖേദകരമാണ്. വീഡിയോ ഗെയിമിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ചടഞ്ഞിരിക്കുന്ന കുട്ടികളെ ഉപകാരപ്രദമായ പുതിയ അറിവുകൾ നൽകുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ആകൃഷ്ടരാക്കാൻ വേണ്ട ഇടപെടലുകൾ വേണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബിഗ് ഡാറ്റയുമെല്ലാം നിയന്ത്രിക്കുന്ന ഇൻ്റർനെറ്റ് യുഗത്തിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള സംവിധാനങ്ങൾ കുട്ടികളെ മാത്രമല്ല സമൂഹത്തെ മുഴുവൻ സ്വാധീനിച്ചിരിക്കുകയാണ്. ഉപയോഗിക്കുന്ന ആളുടെ സെർച്ച് ഹിസ്റ്ററി അനുസരിച്ച് അടുത്തതായി കാണാൻ സാധ്യതയുള്ള കണ്ടൻറ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ച. കുട്ടികൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റിൽ പാരൻറ്റിംഗ് റെസ്ട്രിക്റ്റഡ് മോഡ് സെറ്റ് ചെയ്ത് കൃത്യമായി മോണിറ്ററിംഗ് ചെയ്യാൻ കുടുംബാംഗങ്ങൾ തയ്യാറാവേണ്ടിയിരിക്കുന്നു. മുഴുസമയവും വീഡിയോ ഗെയിമിലും സോഷ്യൽ മീഡിയയിലും ചടഞ്ഞിരിക്കുന്ന ന്യൂ ജനറേഷൻ കുട്ടികളെ പുതിയൊരു രീതിയിലേക്ക് വഴി നടത്തേണ്ടത് സമൂഹ ബാധ്യതയാണെന്നിരിക്കെ അത്തരം ബോധവൽക്കരണങ്ങളിലേക്കും പഠനങ്ങളിലേക്കും സാംസ്കാരിക സംഘടനകളും മറ്റു ബഹുജന പ്രസ്ഥാനങ്ങളും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അവസരങ്ങളുടെ അനന്ത സാധ്യതകളാണോ ഇൻ്റർനെറ്റും ഗാഡ്ജറ്റുകളും സമ്മാനിക്കുന്നത്? ഞൊടിയിടയിൽ വിരൽ സ്പർശങ്ങളാൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്കും ആളുകളിലേക്കും എത്തിപ്പെടാൻ അവസരമൊരുക്കുക എന്നത് സാങ്കേതിക വിദ്യ നൽകിയ സൗകര്യങ്ങളാണെങ്കിൽ, മറുവശത്ത് അതേ സാങ്കേതിക വിദ്യയുടെ ദൂഷ്യഫലങ്ങൾ മാടി വിളിക്കുക കൂടി ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. പലചരക്ക് വാങ്ങാനും ഗ്രോസറി ഷോപ്പിങ്ങിനും കുട്ടികളെ കൂടെ കൂട്ടാം. പുഴുക്കത്തില്ലാത്ത തക്കാളിയും പടവലയുമെല്ലാം തിരഞ്ഞെടുക്കാൻ അവർ പാകപ്പെടട്ടെ. വെളിച്ചെണ്ണയുടെയും പഞ്ചസാരയുടെയുമെല്ലാം വില നിലവാരം അറിഞ്ഞ് അവർ വളരട്ടെ. ജോലിയിലെ ഇടവേളകളിലെ ചെറിയൊരു സമയം അവരുടെ കൂടെ കളിക്കാൻ മാറ്റിവെക്കാം. പുതിയ കാലത്തുള്ള അതിജീവനം എളുപ്പമല്ല. നല്ല മാതൃകകളൊരുക്കി നമ്മുടെ കുട്ടികളെ നന്മയുള്ളവരാക്കി വളർത്താം.